നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
നമ്മുടെ കേരളത്തിന്റെ കഥ പറയുന്ന കേരളത്തിൽ നിന്നൊരു ചിത്രം അഡലേഡിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിക്ടോറിയ എന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗവേഷകയായ ശിവരഞ്ജിനിയാണ്. ചലച്ചിത്രമേളയിലെ സിനിമയുടെ പ്രദർശനത്തോടനുബന്ധിച്ച് അഡലേഡിലെത്തിയ ശിവരഞ്ജിനി വിക്ടോറിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ശിവരഞ്ജിനി SBS മലയാളത്തിലേക്ക്.
ഹായ്
ശിവരഞ്ജിനി. സോൾ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം എനിക്ക് തോന്നുന്നു ഷാങ്ഹായിൽ അതിനു മുൻപുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അഡലൈഡിലേക്ക് എത്തുകയാണ്. സന്തോഷമാണെന്ന് എനിക്കറിയാം, അത് ചോദിക്കേണ്ട കാര്യവുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ്, തിരുവനന്തപുരത്തെ ചലച്ചിത്രോത്സവം ഞാൻ മാറ്റി നിർത്തിയാണ്. ഈ വിക്ടോറിയയുടെ ഒരു പ്രത്യേകത, അതിന്റെ പ്രമേയം എന്താണ്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
വിക്ടോറിയ എന്റെ നാടായ അങ്കമാലിയിലെ ഒരു ബ്യൂട്ടി പാർലറിലാണ് കഥ നടക്കുന്നത്. വിക്ടോറിയ എന്ന പേരുള്ള ഒരു ബ്യൂട്ടീഷ്യന്റെ ഒരു ദിവസം നമ്മൾ കണ്ടുപോവുകയാണ് സിനിമയിലൂടെ. അപ്പോ ഒരു ഒരു പൂവൻകോഴിയും മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. ബാക്കിയെല്ലാം സ്ത്രീകളാണ് ഈ സിനിമയിൽ മെയിൻ ആയിട്ടുള്ളത്. ബ്യൂട്ടി പാർലറിൽ വന്നു പോകുന്ന സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും വിക്ടോറിയ എന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ദിവസത്തെ ഇമോഷണൽ ജേർണി ആയിട്ടാണ് ആ സിനിമ പോകുന്നത്. അതിന്റെ കൂടെ ഈ പൂവൻകോഴിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസും, എടപ്പള്ളി പള്ളിയിൽ നേർച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു പൂവൻകോഴിയാണ് അത്, അവളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയാണ് ഒരു ദിവസം നോക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്.
അപ്പൊ കേരളീയ പശ്ചാത്തലമാണ്, നമ്മുടെ കേരളത്തിലെ പൂവൻകോഴി അടക്കം കഥയിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ശ്രോതാക്കളോട് ശിവരഞ്ജിനി ആരാണ് എന്ന് കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഒരു PhD സ്റ്റുഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BTech ആണെന്ന് ഞാൻ വായിച്ചിരുന്നു തുടക്കത്തില്, പിന്നീട് സിനിമ വലിയ കമ്മ്യൂണിക്കേഷൻസ് ഫീൽഡിലേക്ക് വരികയായിരുന്നു തോന്നുന്നല്ലേ, മീഡിയ ഫീൽഡിലേക്ക്.
അതെ അതെ അതെ, ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് BTech പഠിച്ചത്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഒരു ഹൈസ്കൂൾ പഠിക്കുമ്പോ തൊട്ടേ സിനിമ ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാരെയും പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നുള്ള രീതിയിലായിരുന്നു വീട്ടിലൊക്കെ. അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിൽ NID അഹമ്മദാബാദിലാണ് ഞാൻ എന്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. മാസ്റ്റേഴ്സ് ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സ് ആയിരുന്നു. അപ്പൊ അതൊരു 2.5 വർഷമുള്ള ഒരു കോഴ്സാണ്. അതിൽ നമ്മൾ സിനിമയുടെ എല്ലാ മേഖലകളും, പ്രധാനമായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്ഷനും എഡിറ്റിംഗും ആണ് കോഴ്സിൽ കവർ ചെയ്യുന്നത്. അപ്പൊ അവിടെ 2.5 വർഷത്തെ കോഴ്സ് ചെയ്തു. അപ്പൊ കോഴ്സിന്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഷോർട്ട് ഫിലിംസ് എല്ലാം മറ്റേ IDSFK പോലെയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഉള്ള വേറെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിൽ കാണിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഫ്രീലാൻസ് എഡിറ്റർ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസും ഡോക്യുമെന്ററീസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഞാൻ ഡിസൈനിൽ തന്നെ PhD കണ്ടിന്യൂ ചെയ്യാനായിട്ട് IIT ബോംബെയിലെ IDC സ്കൂൾ ഓഫ് ഡിസൈനിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ PhD പഠനത്തിന്റെ ഇടയിൽ വെച്ചായിരുന്നു ഈ കേരള സർക്കാരിന്റെ ഈ പ്രോജക്ടിന്റെ ഒരു അനൗൺസ്മെന്റ് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിക്കുകയും, അങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു പാർലർ അങ്കമാലിയിലുണ്ട്. അപ്പൊ അങ്കമാലിയിലെ പാർലറിൽ ഇതേപോലെ ഒരു ദിവസം ഞാനൊരു കോഴിയെ കണ്ടിരുന്നു വളരെ യാദൃശ്ചികമായിട്ട്. അപ്പൊ അത് ഞാൻ എപ്പോഴും നോട്ട്സിൽ എഴുതി വെച്ചിരുന്നു, ഇങ്ങനെ ഒരു കഥയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട്. അപ്പൊ അത് വെച്ചിട്ടായിരുന്നു ഞാൻ ഈ ഗവൺമെന്റിന്റെ പ്രോജക്ടിന് അപ്ലൈ ചെയ്ത്, അങ്ങനെ പിന്നെ ഒരു 3-4 പ്രോസസ്സിലൂടെ നമ്മളെ തിരഞ്ഞെടുത്ത് ഫൈനലി ഈ സിനിമ എടുക്കാൻ പറ്റുന്നത്.
ഓക്കെ, ആദ്യമായി എടുത്ത ഒരു സിനിമയാണ് ഇത്രയും നിരൂപക പ്രശംസ പിടിച്ചുപറ്റി മൂന്നാമത്തെ ചലച്ചിത്രമേളയിൽ എത്തി നിൽക്കുന്നത് അല്ലേ.
ആക്ച്വലി 4-ാമത്തെ ചലച്ചിത്രമേള ഓർക്കാം, നമ്മള് മലേഷ്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും സിനിമ കാണിച്ചിരുന്നു.
ഓക്കെ,
അപ്പോ
എങ്ങനെയാണ് ഈ അഡലൈഡിലേക്ക് എത്തിയത്, എങ്ങനെയാണ്?
നമ്മള് ഫിപ്രസി അവാർഡ് നമുക്ക് കിട്ടിയിരുന്നു IFFK കഴിഞ്ഞ വർഷത്തെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ സിനിമ കാണിച്ചു, ഏഷ്യൻ ന്യൂ ടാലന്റ് എന്നുള്ള വിഭാഗത്തിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് നമ്മള് അഡിലേഡിന്റെ മെയിൻ ഹെഡ് ഓഫ് പ്രോഗ്രാമർ ഗെയിലിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഗെയില് അന്ന് അവിടെ സിനിമ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് അഡിലേഡിലോട്ട് നമുക്ക് സിനിമ കൊണ്ടുപോകണം എന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോഴും ഒരുപാട് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിനിമ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് നമുക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു 2 മാസം മുമ്പാണ് യാദൃശ്ചികമായിട്ട് ഗെയില് വീണ്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതും അഡിലേഡിലോട്ട് വരണം, നമ്മൾ സിനിമ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ന്യൂസ് പറയുകയും ചെയ്യുന്നത്. അപ്പൊ വളരെ എക്സൈറ്റഡ് ആയി, കാരണം നമ്മൾ ബാക്കിയെല്ലാം ഏഷ്യൻ കൺട്രീസിലാണ് സോഫാർ കാണിച്ചുകൊണ്ടിരുന്നത്, കൊറിയയിലും ചൈനയിലും മലേഷ്യയിലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു.
ഓക്കെ, ശിവരഞ്ജിനി വളരെ ഈസി ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അത്രത്തോളം ഈസി ആണോ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് ഒരു സിനിമ എൻ്റർ ചെയ്യുക എന്നുള്ളത്?
ഒട്ടുമല്ല, ഒട്ടുമല്ല, ആക്ച്വലി അല്ല. ഞങ്ങളും ഇപ്പോഴും സർപ്രൈസിലാണ്. നമ്മൾ യാതൊരുവിധ കോണ്ടാക്ടുകളോ അതിനുവേണ്ടിയുള്ള സഹായങ്ങളോ ഒന്നും, നമുക്ക് ശരിക്കും ഒരു ഗവൺമെന്റിന്റെ പ്രോജക്ട് ചെയ്ത സിനിമയാണല്ലോ. നമുക്ക് വലിയ വലിയ പ്രൊഡ്യൂസേഴ്സിന്റെ പേരോ വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിനിമകൾക്കാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ നമ്മള് വേൾഡ് പ്രീമിയർ, എല്ലാ ഫെസ്റ്റിവൽസിനും വേൾഡ് പ്രീമിയർ വേണം എന്ന് പറയും. അപ്പൊ നമ്മുടെ വേൾഡ് പ്രീമിയർ IFFK യിലായിരുന്നു നടന്നിരുന്നത്. അപ്പൊ അതിനൊക്കെ ശേഷം ഇത് കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അത് എവിടെയൊക്കെയോ ആളുകൾക്ക് കണക്ട് ആവുന്നുണ്ട്, നമ്മളുടെ വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു കഥ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു. അങ്ങനെ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സിനിമയ്ക്ക് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഒരു ഫലമായിട്ട് കാണുന്നു. ഞങ്ങൾ എല്ലാവരുടെയും തന്നെ ആദ്യത്തെ സിനിമയാണ്. ഇതിനെ അഭിനയിച്ച ആൾക്കാരെല്ലാരും പുതുമുഖങ്ങളാണ്. പിന്നണിയിൽ പ്രവർത്തിച്ച എന്റെ സിനിമാറ്റോഗ്രാഫർ, ആർട്ട് ഡയറക്ടർ, സൗണ്ട് ഡിസൈനർ, മ്യൂസിക് ഡയറക്ടർ എല്ലാവരും തന്നെ ആദ്യത്തെ വർക്കാണ്. അവരെല്ലാരും ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആദ്യത്തെ ഫീച്ചർ സിനിമ ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു.
എത്രത്തോളം ഈസി ആയിരുന്നു ശിവരഞ്ജിനി, ഈ ഒരു വിക്ടോറിയയുടെ ഈ ഒരു യാത്ര എത്രത്തോളം ഈസി ആയിരുന്നു ശിവരഞ്ജിനെ സംബന്ധിച്ചിടത്തോളം?
എനിക്ക് അത്ര ഈസി എന്നുള്ള ഇത് ഏകദേശം ഒരു 3 വർഷത്തെ എല്ലാ ദിവസവും ഉള്ള എഫേർട്ട് ആണിത്. 2022 സത്യത്തില് ഈ പ്രോജക്ട് ഗവൺമെന്റിന്റെ ഈ സ്കീമിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മള് പ്രീ പ്രൊഡക്ഷൻ, സിനിമ ഷൂട്ടിങ്, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാമായിട്ട് ഒരു 3 വർഷത്തോളമായി ഈ സിനിമയിലെ പുറത്ത്. നമ്മൾ അങ്ങനെ ഇപ്പൊ ഇപ്പോഴും ഫെസ്റ്റിവൽസിനെല്ലാം അയക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോ ഇപ്പോഴും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 6 മാസം കൂടെ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസിലേക്കുള്ള റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. നാട്ടിലെ 1-2 നല്ല ഫെസ്റ്റിവൽസിൽ നമ്മൾ ഇനി കാണിക്കുന്നുണ്ട്. ധർമ്മശാല ഫിലിം ഫെസ്റ്റിവൽ സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ കൽക്കട്ട ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും നമ്മൾ കാണിക്കുന്നുണ്ട് അടുത്ത ഒക്ടോബർ നവംബർ എൻഡിലൊക്കെ ആയിട്ട്. അപ്പോ അങ്ങനെ ഒട്ടും ഈസി അല്ല, പക്ഷേ
സ്റ്റിൽ നല്ല വാർത്തകളാണ് കാത്തിരിക്കുന്നത് അല്ലേ. ഈ വിക്ടോറിയയുടെ സാമ്പത്തിക സഹായത്തെ പറ്റി കേരള സർക്കാരാണ് എന്നിപ്പോൾ ശിവരഞ്ജിനി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ചില അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി നടത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ട് ഞാൻ പറയേണ്ടതില്ല, ശിവരഞ്ജിനി അറിഞ്ഞു കാണും. ആ അടൂരിന്റെ അഭിപ്രായ പ്രകടനത്തെ എങ്ങനെയാണ് ശിവരഞ്ജിനി നോക്കിക്കാണുന്നത്?
അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഈ പ്രോജക്ട് ചെയ്ത ഒരാളെന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള റിസർച്ച് ചെയ്യാതെയാണ് പറഞ്ഞതെന്ന് തോന്നി. നമ്മൾ ഈ പദ്ധതി എങ്ങനെയാണ് നടത്തുന്നത്, ഗവൺമെന്റ് എങ്ങനെയാണ് ഈ പദ്ധതി ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, ഇപ്പൊ ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്നവരൊന്നും ക്വാളിറ്റി ഉള്ളവരല്ല അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കേവലം ഒരു സാധനമായിട്ട് അതിനെ എടുക്കാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് സ്ത്രീകളും ദളിതരും ആയിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഫണ്ട് എന്ന രീതിയിൽ അതിനകത്ത് കൃത്യമായിട്ട് അവരൊരു പ്രോസസ്സിലൂടെ, നീണ്ട 3 ലെവലിലുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്. അതിനകത്ത് ഒരു വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്ത വർക്ക്ഷോപ്പിൽ NFDC സ്ക്രീൻ റൈറ്റിംഗ് ലാബ് നടത്തുന്നവരൊക്കെ തന്നെയാണ് നമുക്ക് വർക്ക്ഷോപ്പ് നടത്തുന്നത്. അതേപോലെ തന്നെ മുമ്പ് സിനിമകൾ ചെയ്തും അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും, ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അതിനുള്ള ടീമിനെയും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തും ഒക്കെയാണ് KSFDC ഇത് നടത്തുന്നത്. ഈ ഇതിനകത്ത് പല വേറെ രീതിയിലുള്ള വേറെ സിസ്റ്റമിക് ആയിട്ടുള്ള കുറെ ഡിലേകളും നമുക്ക് ഫണ്ട് വരാൻ വൈകലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ട്. ഒരു ഗവൺമെന്റിന്റെ പ്രോജക്ട് എന്ന രീതിയിലുള്ള പല പല കുറവുകൾ ആ പ്രോജക്ടിന് ഉണ്ട്. ഇല്ല, ഞാൻ അതിനെ കംപ്ലീറ്റ്ലി ആ പ്രോജക്ടിനെ വൈറ്റ് വാഷ് ചെയ്യാനും അല്ല ഇത് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഈ 1.5 കോടി രൂപ 3 പേർക്ക് ആയിട്ട് കൊടുക്കണം എന്നുള്ളതിനോടും ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മള് ഒരു 50 ലക്ഷത്തിനൊന്നും സിനിമ ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഉണ്ടെങ്കിൽ തന്നെ നമ്മള് കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഒരു കാശും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേയ്മെന്റും കൊടുക്കാതെയാണ് അങ്ങനെ ചെയ്യുന്ന സിനിമ. എല്ലാവരും പറയുന്നുണ്ട് 5 ലക്ഷത്തിന് സിനിമ ഉണ്ടാക്കാം, 10 ലക്ഷം തീർച്ചയായും പറ്റും, നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസും എല്ലാം. പക്ഷെ അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കും പ്രോപ്പർ ആയിട്ടുള്ള പേയ്മെന്റ് അവർ അർഹിക്കുന്ന അവരിട്ട സമയത്തിനും എഫേർട്ടിനുള്ള പേയ്മെന്റ് കൊടുക്കാതെ അവരെയൊക്കെ എക്സ്പ്ലോ ഒരു തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ അവർ സിനിമയോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ബന്ധം കൊണ്ടും ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഇപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയിൽ എനിക്ക് കൂടെ വർക്ക് ചെയ്തവർക്കല്ല എല്ലാവർക്കും ഒരു മിനിമം പേയ്മെന്റ് എങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റി ഈ സിനിമയിൽ. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും വലിയ പേയ്മെന്റ് അല്ലെങ്കിലും അവർ ചെയ്ത ജോലിക്കുള്ള ഒരു തുക അവർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത് സാധിച്ചത് ഇത്രയും ഫണ്ട് ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ്.
ഓക്കെ, ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് കരുതുന്നുണ്ടോ?
ഇല്ല, ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് വേണ്ട റിസർച്ച് ഇത് നടത്തിയിട്ടില്ല എന്ന്, വേറെ ആരോ പറഞ്ഞത് കേട്ടിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നി. കൃത്യമായിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള റിസർച്ചിന്റെ ഒരു കുറവായിട്ടോ അല്ലെങ്കിൽ ഈ മുൻധാരണകൾ വച്ചുള്ള പെരുമാറ്റമായിട്ടോ അതിനെ കാണേണ്ടി വരും. അപ്പൊ അതിനകത്ത് ആളുകൾ പറയുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ലെങ്കിൽ ഇപ്പൊ 30 പേര് അതിനകത്ത് സൈൻ ചെയ്ത ഒരു ഇത് ഇറക്കിയല്ലോ ഈയിടെ ഗവൺമെന്റിന്. അപ്പൊ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പേഴ്സണലി. ഇത് അത് വളരെ ഇൻസൾട്ടിങ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പദ്ധതിയിൽ വർക്ക് ചെയ്ത എല്ലാവരെയും വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരാമർശമായിട്ട് അതിനെ നമുക്ക് കാണേണ്ടി വരും.
ഓക്കെ, ശിവരഞ്ജിന് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഇങ്ങനെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഈ ദളിതർക്ക് വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒരു പ്രത്യേക ക്വോട്ടയുണ്ടോ ഇതിൻ്റെ അകത്ത്?
ആ ഇത് രണ്ട് ഇത് രണ്ട് ഈ പ്രോജക്റ്റ് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകളാണ്. ഒന്ന് സ്ത്രീ സംവിധായകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട്, അത് 1.5 കോടി രണ്ടു പേർക്ക് കിട്ടും. പിന്നെ ദളിത് സംവിധായകർക്കുള്ള ഫണ്ട് 1.5 കോടി രണ്ടു പേർക്ക് കിട്ടും.
അത് പുതിയതായി വരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ?
ആദ്യം സിനിമ ചെയ്യുന്നവർക്കാണ് പ്രയോറിറ്റി. അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ പ്രയോറിറ്റി അവർ അങ്ങനെയാണ് കൊടുക്കുന്നത്.
ഓക്കെ, ആദ്യമായി സിനിമ ആഗ്രഹമുള്ള അതില്ലെങ്കിൽ ആ ആഗ്രഹവുമായി വരുന്നവർക്ക് 1.5 കോടി രൂപ കേരള സർക്കാർ കൊടുത്ത് ഫണ്ട് ചെയ്ത് പുറത്തിറക്കുന്നു.
അതാണ് നമ്മൾ വെറുതെ കൊടുക്കല്ല. നമ്മളെ കൃത്യമായി ആദ്യം നമ്മൾ ഒരു സിനോപ്സിസ് അയക്കുന്നു, അതിൽ നിന്ന് രണ്ടാമത് കുറച്ചുപേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു, വീണ്ടും വിളിക്കുന്നു, വീണ്ടും കുറെ പേര് ഇന്റർവ്യൂ ചെയ്യുന്നു. ആ ഇന്റർവ്യൂവിൽ നമ്മളോട് നമുക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റുമോ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ, ബ്ലോക്കിംഗ് അറിയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ സ്ത്രീയാണ് അല്ലെങ്കിൽ ദളിതനാണെന്ന് വഴിയെന്ന് വിളിച്ചോണ്ട് വന്നിട്ട് നമുക്ക് 1.5 കോടി ആരും തരുന്നില്ല. പിന്നെ ഈ 1.5 കോടിയും പ്രൊഡക്ഷൻ കൺട്രോളറിലൂടെയും ഒക്കെ മീഡിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മുടെ കയ്യിലേക്ക് നേരെ വരുന്നില്ല. നമ്മൾ ബില്ല് കൊടുക്കുന്നു, റീഇംബേഴ്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. അല്ലാതെ നമുക്ക് നേരെ ഇതിനകത്ത് ആകെ കിട്ടുന്നത് നമ്മൾ ഡയറക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് സാലറിയാണ് നമുക്ക് ആകെ കിട്ടുന്നത്. ബാക്കി എല്ലാ പേയ്മെന്റും പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ KSFDCയുടെ ഫിനാൻസ് കൺട്രോളർ മുന്നിൽ നിന്നാണ് ചെയ്യുന്നത്.
ഓക്കെ, അതായത് സിനിമയുടെ കഥയും അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും എല്ലാം വിദഗ്ധർ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു സെലക്ഷൻ പൂർത്തിയാക്കുന്നത് അല്ലേ?
അല്ല, ഈ പ്രോസസ്സിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രോസസ്സിന് ഇനിയും കുറെ നന്നാവാനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻത്തെ വർഷം ഒരുപാട് പേര് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ പ്രശ്നങ്ങളല്ല, വേറെ പ്രശ്നങ്ങളാണ്. അത് ഈ സിസ്റ്റം റൺ ചെയ്യുന്നതിൽ ഇപ്പൊ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാം. നമുക്ക് ഡിലേ ഇപ്പൊ അടുത്ത ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല. അടുത്ത് അനൗൺസ് ചെയ്തിട്ട് ഒരു 1.5 വർഷമായി. അടുത്ത എന്റെ കഴിഞ്ഞ് വന്ന രണ്ടുപേരുടെ കാര്യം അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ അവർക്ക് ഫണ്ട് വന്നിട്ടില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിക്കുകയും ഡീൽ ചെയ്യുകയും ചെയ്യേണ്ടത്. അല്ലാതെ ഈ പ്രോജക്റ്റിനെ വേറെ രീതിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല. ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ ഡിസ്കഷൻ വരേണ്ടത്. അല്ലാതെ പുറത്ത് നിൽക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ലല്ലോ എങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്.
തീർച്ചയായും ഒത്തിരി ഇപ്പൊ ഈവൻ ഇത് ചോദിച്ച എനിക്ക് പോലും പല കാര്യങ്ങളിലും വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്, കാരണം കേൾക്കുന്ന ശ്രോതാക്കൾക്കും ഒരു വ്യക്തത കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്.
അതെ അതെ അതെ.
ഏതായാലും ഈ വിക്ടോറിയ തിയേറ്ററുകളിൽ കൊണ്ടുവരുമെന്ന കാര്യം ഉറപ്പാണല്ലോ അല്ലേ?
അതെ, കേരളത്തിലെ തിയേറ്ററുകളിൽ വിക്ടോറിയ നവംബർ അവസാനം എന്നാണ് നമ്മളിപ്പോ ഒരു ഡേറ്റ് തീരുമാനിച്ചത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം നമ്മളെ തിയേറ്ററുകളുടെ അവൈലബിലിറ്റി. വലിയ വലിയ സിനിമകളും സൂപ്പർ സ്റ്റാർ സിനിമകളിലൊക്കെ വരുമ്പോൾ നമ്മുടെ സിനിമകളും മാറ്റേണ്ടി വരും.
അതാണ് ചോദ്യം, അത് എത്രത്തോളം ഈസിയാണ് കേരളത്തിലെ തിയേറ്ററുകൾ ശിവരഞ്ജനിക്ക് ഇല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിക്ടോറിയക്ക് ലഭിക്കുക എന്ന കാര്യം.
ആ രീതിയിൽ KSFDCയുടെ സപ്പോർട്ട് ഭയങ്കരമാണ്, കാരണം ഗവൺമെന്റിന്റെ തിയേറ്ററുകൾ നമുക്ക് കിട്ടുവാണ്. നമുക്ക് ഗവൺമെന്റിന്റെ തിയേറ്ററുകൾ കൈരളി ശ്രീനീള കിട്ടും. അതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ തിയേറ്റേഴ്സ് ഓൾമോസ്റ്റ് ഒരു 40 തിയേറ്ററുകളോളം നമുക്ക് സിനിമ കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് ഒരു പുതിയ സിനിമയ്ക്ക്, ഇൻഡിപെൻഡന്റ് സിനിമയ്ക്ക്, സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. കേരളത്തിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം.
ഓക്കെ, അപ്പം ശിവരഞ്ജിനി വിക്ടോറിയ ഇനി കൂടുതൽ അന്താരാഷ്ട്ര വേദികളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പം
വളരെയധികം നന്ദി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വിക്ടോറിയയുടെ വിശേഷങ്ങൾ ഓസ്ട്രേലിയൻ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു.
പ്രിയ ശ്രോതാക്കളെ, അഡിലേഡിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം വിക്ടോറിയയുടെ വിശേഷങ്ങൾ സംവിധായിക ശിവരഞ്ജിന് പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതുപോലുള്ള ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.